നമസ്കാരം. ശ്രീ കദംബോട്ട് സിദ്ദിഖ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു ഡെലി.
ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി മാൽക്കം ടേൺബുളിന്റെ ഇന്ത്യാ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള യാത്രയിൽ താങ്കളും യാത്ര ചെയ്തിരുന്നു. എന്തായിരുന്നു താങ്കളുടെ ഒരു റോൾ, അല്ലെങ്കിൽ ഈ യാത്രയിലെ ഒരു പങ്ക് എന്തായിരുന്നു?
ഞാൻ പോയത് ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റി, എന്റെ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഈസ് പാർട്ട് ഓഫ് ദാറ്റ് ഗ്രൂപ്പ് 8 ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് 8 യൂണിവേഴ്സിറ്റീസിന്റെ ഡെലിഗേഷൻ ആസ് പാർട്ട് ഓഫ് ദി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മാൽക്കം ടേൺബുളും പിന്നെ ഓണറബിൾ സെനറ്റർ സൈമൺ ബെർമിംഗ്ഹാം, ദി ഓസ്ട്രേലിയസ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമാണ് ആ ടീം ലീഡ് ചെയ്തിരുന്നത്. അപ്പൊ എന്റെ റോള് ബേസിക്കലി ബിക്കോസ് ഓഫ് ദ കണക്ഷൻ, ഇന്ത്യയായിട്ടുള്ള കണക്ഷനും കൊണ്ടും പിന്നെ എന്റെ വൈസ് ചാൻസലറെ അഡ്വൈസ് ചെയ്യാനും കൂടിയിട്ടാണ് പോയത്.
ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധങ്ങൾ സജീവമാക്കുക, അല്ലെങ്കിൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയായിരുന്നു താങ്കളുടേത്.
അതെ, അത് ഡേറ്റിംഗ് ബാക്ക് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദീസ് വിസിറ്റ് ഓസ്ട്രേലിയ 2014, അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. There has been quite a lot of interest about India by Australian bureaucrats and administrators. അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് പ്രൈം മിനിസ്റ്റർ മാൽക്കം ടേൺബിളിന്റെ സൈമൺ ബെർമിംഗ്ഹാമിന്റെ വിസിറ്റ്.
പലർക്കും സംശയമുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം ചോദിക്കട്ടെ. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി മാൽക്കം ടേൺബുളിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ ശക്തമായ ഒരു പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ 457 വിസ ഓസ്ട്രേലിയയിലേക്ക് ജോലി തേടുന്നവരുടെ വിസ നിർത്തലാക്കുന്നത് അറിയിക്കുകയും പുതിയ വിസ സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ, അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഒരുമിച്ച് പോകുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ, എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്?
ഇത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന്, ഈ 457 വിസയുടെ കാര്യത്തില് ദ റീസൺ ബിഹൈൻഡ് ആയിട്ടുള്ളത്, നമുക്ക് ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് മോർ റീസെന്റ്ലി ഇൻ ഓസ്ട്രേലിയയിലുണ്ട്. അത് ലാർജ്ലി ഡ്യൂ ടു ഈ ഡൗൺ ടേൺ ഇൻ എക്കോണമി റിലേറ്റഡ് വിത്ത് ചൈന ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വന്ന ആളുകളിൽ തന്നെ ഒരുപാട് പേർക്ക് ഇവിടെ ജോലിയില്ലാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഈസ് ഹയസ്റ്റ് ഓൺ ദ റാങ്ക്. നമ്മൾ നല്ല ഗ്രോത്ത് ആയിരുന്നു പാസ്റ്റ് 10 ഇയേഴ്സ്. അപ്പോൾ അതിന്റെ ഒരു മാനേജ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ സ്റ്റുഡന്റ് വിസയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റുഡന്റ് വിസയ്ക്ക് വൺസ് ദേ ഗെറ്റ് അഡ്മിഷൻ ത്രൂ ദ നോർമൽ പ്രോസസ് സ്റ്റുഡന്റ് വിസ അപ്രൂവ് ചെയ്യും. പക്ഷേങ്കിൽ സാധാരണ ഇവിടെ ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ വരുന്ന ഒരു 50-60% ആളുകൾ ദേ ലുക്ക് ഫോർ പൊട്ടൻഷ്യൽ ജോബ് ഇൻ ദി ഫ്യൂച്ചർ. പക്ഷെ അപ്പൊ അവർക്ക് കിട്ടിയിരുന്നത് വാട്ട് ദേ കോൾ എ ബ്രിഡ്ജിംഗ് വിസയുണ്ട്. ഒരു 2 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സോ അല്ലെങ്കിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കഴിഞ്ഞാൽ ദേ കൻ സ്റ്റേ ബാക്ക് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ലുക്ക് ഫോർ ജോബ്സ് വിത്തിൻ ദ 2 ഇയേഴ്സ്. ആ വിസയെ പറ്റി എനിക്ക് കൂടുതൽ വിവരമില്ല, അത് എടുത്തു മാറ്റിയോന്ന് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓസ്ട്രേലിയയുടെ ഉൾക്കുള്ള ഇൻട്രസ്റ്റ്, ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് കുറയാൻ ചാൻസ് ഇല്ല, കൂടാനേ ചാൻസ് ഉള്ളൂ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബ്രെക്സിറ്റ്, ബ്രിട്ടനിലുള്ള റെസ്ട്രിക്ഷൻസും. രണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ലാർജ് എഫക്ട്, ഈ ട്രംപിന്റെ എഫക്റ്റും കൊണ്ട് ദേർ ആർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് കൺസിഡറിങ് ഫ്രം ഇന്ത്യ ഓൾട്ടർനേറ്റ് സോഴ്സ്. അതിലൊന്ന് ഓസ്ട്രേലിയ ഈസ് വൺ ഓഫ് ദ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ.
ഇങ്ങനെ പഠിക്കുവാനായി ഇവിടെ എത്തുന്നവർക്ക് ഇവിടെ ജോലി ഉറപ്പുവരുത്തുന്ന എന്തെങ്കിലും പുതിയ പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ?
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യ വാസ് അബൌട്ട് 24% ഇൻ 2014-2015. സോ ഇൻ അതർ വേർഡ്സ്, എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, യൂണിവേഴ്സിറ്റി കോളേജസിൽ എൻറോൾ ചെയ്യുന്നത് ഓൺലി 23.6%, 24% ഉള്ളൂ. കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയായിട്ട് ഓസ്ട്രേലിയയിൽ 87% ആണ്. സോ ഇൻ അതർ വേർഡ്സ് സിഗ്നിഫിക്കന്റ് നമ്പർ ഈസ് എൻറോളിംഗ്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ ഒരു ടാർഗറ്റ് റേസ് ചെയ്തിട്ടുണ്ട്, 30% ബൈ 2020. അതായത് വിത്തിൻ ദ നെക്സ്റ്റ് 3 ഇയേഴ്സ് 24% നിന്ന് ഒരു 6% കൂട്ടാം. പക്ഷെ ആ 6% നമ്പേഴ്സ് നോക്കുമ്പോൾ ഒരു 14 മില്യൺ സ്റ്റുഡൻസ് നീഡ് ഫൈൻഡ് എ പ്ലേസ്. അതായത് ഒരു 800 ന്യൂ യൂണിവേഴ്സിറ്റീസും ഒരു 40,000 കോളേജും ഓവർ ദ നെക്സ്റ്റ് 3 ഇയേഴ്സ് ഉണ്ടാവണം ഇന്ത്യയിൽ. എന്നാലേ ഈ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തേത് ക്വാളിറ്റി ഈസ് എ മേജർ ചലഞ്ച്. അത് ബോത്ത് ഫെഡറലും ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെന്റ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിൽ വരുന്ന സ്റ്റുഡൻസ് നോക്കിക്കഴിഞ്ഞാൽ there are a number of areas where students will be interested. Of course, technology, engineering technology, oil and natural gas. Then specialized master's courses in they will be interested. Biotechnology, environmental issues, water technology. അങ്ങനത്തെ ഏരിയയിൽ മാസ്റ്റേഴ്സ് കോഴ്സിന് സ്റ്റുഡൻസ് വരാൻ ധാരാളമുണ്ട്. പിന്നെ ചില സ്റ്റുഡൻസ് അണ്ടർ ഗ്രാജുവേറ്റ് ദേ ഹാവ് ദ ഫണ്ടിങ് ആൻഡ് മണി ദേ വോണ്ട് ടു കം ആൻഡ് ഹാവ് എ ബെറ്റർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഓസ്ട്രേലിയ വാട്ട് വി ക്യാൻ ഓഫർ വാട്ട് വി ഹാവ് ബീൻ ഓഫറിംഗ് ഈസ് ക്ലിയർലി ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് വെൽ റെക്കഗ്നൈസ്ഡ് ഇന്റർനാഷണലി ഇൻക്ലൂഡിംഗ് മൈ യൂണിവേഴ്സിറ്റി ദ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. അപ്പൊ ദ വിൽ ബി ഇൻട്രസ്റ്റ് ഇൻ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് പർട്ടിക്കുലർലി ഇൻ മാസ്റ്റേഴ്സ് കോഴ്സസ് and also there will be specialized interest in undergraduate course. Can Australia become partner in enhancing the quality of the education pinna joint aitulla programs undaakku annadana adutha lakshyam.
പ്രൊഫസർ കദംബോട്ട്, ഇപ്പോൾ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ സൂചിപ്പിച്ച കണക്കുകളിൽ വളരെ കുറവ് ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവരായിട്ടുള്ളത് എന്നുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് വരുന്നവരും ഈ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇന്ത്യയിൽ പോകുന്നവർ തന്നെയായിരിക്കില്ലേ, അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ പെടുന്നവർ തന്നെയായിരിക്കില്ലേ ഓസ്ട്രേലിയയിലേക്കും വരുന്നത്? മറ്റു വിഭാഗത്തിൽ പെടുന്നവർ എത്രമാത്രം കാണും ഇതിൽ? അതുകൊണ്ട് ഇതൊരു പരിഹാരമാകാൻ സാധ്യതയുണ്ടോ? പരിഹാരമാകില്ലല്ലോ.
അല്ല, അത് സെർട്ടൻലി അത് ഗുഡ് പോയിന്റ് ആണ്, അത് പരിഹാരമാകില്ല. ഞാൻ അപ്പോൾ ഓവറോൾ ഇത് പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്റ്റുഡൻസ് ഇവിടെ വരിക എന്നുള്ളത്. രണ്ട്, അവിടെ പാർട്ട്ണർഷിപ്പായിട്ട് അതായത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളായിട്ടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടും പാർട്ട്ണർഷിപ്പായിട്ട് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷമോ രണ്ടു വർഷമോ ഇന്ത്യയിൽ പഠിച്ചിട്ട് ദേ കം ആൻഡ് ഡു ദി വൺ ഓർ ടു ഇയേഴ്സ് ഇയർ ടു ഫിനിഷ് ഓഫ്. അപ്പോൾ ഫൈനാൻഷ്യലി ഇറ്റ് ഇസ് വയബിൾ ബട്ട് ഓൾസോ എഡ്യൂക്കേഷൻ. അപ്പോൾ പ്ലേസ്മെന്റ് കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുതിയതായി വരുന്ന യൂണിവേഴ്സിറ്റികൾക്ക് വിത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സപ്പോർട്ട് വഴി, ഓസ്ട്രേലിയൻ കൊളാബറേഷൻ വഴി എൻഹാൻസ് ചെയ്യുക. അപ്പോൾ അഡീഷണൽ പ്ലേസ്മെന്റ് ഉണ്ടാവും, പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ.
പ്രൊഫസർ, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഓസ്ട്രേലിയയിലേക്ക് പഠനത്തിനായി എത്തുന്ന പലരും തന്നെ ഇവിടെ ജോലി ലഭിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട്. ഡിമാൻഡ് ലിസ്റ്റിൽ പോലും ഉള്ള തൊഴിലുകളിൽ ഇവിടെ ജോലി ലഭിക്കാതെ ഉള്ളവർ ഇവിടെ ഇപ്പോഴുമുണ്ട്. ഈ ഒരു അവസരത്തിലാണ് 457 വിസ നിർത്തലാക്കുന്ന അറിയിപ്പ് സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നതും. ഓസ്ട്രേലിയയിലുള്ളവരുടെ തൊഴിലുകൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യവുമാണുള്ളത്. ആ ഒരു അവസരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വിദ്യാഭ്യാസ രംഗം സജീവമാകുന്നതോടെ ഇവിടെയുള്ള തൊഴിലുകളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇത് മറ്റൊരു വിലങ്ങ് തടയാവില്ലേ?
ഇല്ല, അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഒന്നോ രണ്ടു ഗ്രാജുവേറ്റ്സിനെ കണ്ടു. സോ അവർ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് പോയ ആൾക്കാരാണ്. സോ ദേ ഹാഡ് സം വർക്ക് ഹിയർ, പക്ഷെ അവർ ഡിസൈഡഡ് ടു ഗോ ബാക്ക് ടു ഇന്ത്യ ആൻഡ് സെറ്റ് അപ്പ് ദെയർ ഓൺ ബിസിനസ്. സോ ഇന്ത്യയിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ് വെരി ലാർജ്ലി വെൻ കമ്പയർഡ് വിത്ത് ഓസ്ട്രേലിയ. ഇന്ത്യയിലത്തെ ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് പ്രൈവറ്റ് എന്റർപ്രൈസസ്, ദെൻ കമ്പനീസ് ആർ കമ്മിങ് ആൻഡ് സെറ്റിംഗ് അപ്പ് ആൻഡ് സം ഓഫ് ദ സാലറീസ് ആർ കമ്പാരബിൾ. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ് കമ്മിങ് ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻ ഇന്ത്യ. ഈവൻ ഇന്ത്യയിൽ തന്നെ പല എഞ്ചിനീയേഴ്സ് ആൻഡ് അതേഴ്സ് പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ദേ സ്റ്റാർട്ടിങ് their own incubation on various things. Appa education to australia varuna education uddesham, yes, ivada opportunity undengil ivada cheya. Rendu, they can also look other places for jobs. Moonu, when they return back to India they will be better equipped to get better jobs in India than the students who study in second rate and third rate universities in India.
Ini indiyil ninnu australiyilekku വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയിൽ തന്നെ നിൽക്കാനായി അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ തന്നെ ജോലി ലഭിക്കുവാനായി സഹായിക്കാവുന്ന ഏതൊക്കെ രംഗങ്ങളാണ് മുന്നോട്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ അതേക്കുറിച്ച് പറയാൻ സാധിക്കുമോ?
ഐ തിങ്ക് ഓഫ് കോഴ്സ് ഇത് ചേഞ്ചിങ് സിനാരിയോ ആണ്. അപ്പോൾ ഒരു ഇഫ് യു ഡിഡ് ദിസ് ഇന്റർവ്യൂ ഒരു 10 കൊല്ലം മുമ്പ് ചെയ്യുന്നെങ്കിൽ നമ്മൾ മൈനിങ് റിലേറ്റഡ് ഏരിയാസിലായിരുന്നു കൂടുതൽ. ഇപ്പൊ എവിടെയാ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള, ഒന്ന് service industry, tourism and other growth industry will be there, and of course oil and natural gas, there will be always interest. Moona, the financial matters actually.
പ്രൊഫസർ, ഇതിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ബന്ധങ്ങൾ സജീവമാകുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മേഖലകളെക്കുറിച്ച് പ്രത്യേക ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ?
കേരളമായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റേറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ദേർ വാസ് സം റെപ്രസെന്റേഷൻ ഫ്രം കേരള. പക്ഷെ കേരളത്തിൽ ബേസിക്കലി അഗൈൻ ഈ ഓസ്ട്രേലിയ ഇന്ത്യ സ്ട്രാറ്റജിക് റിസർച്ച് ഫണ്ട് വി ഹാവ് ബീൻ ദേർ ഹാസ് ബീൻ സം ഫണ്ട്സ് ടു കേരള ആസ് വെൽ, എസ്പെഷ്യലി ഇൻ ദി മെഡിക്കൽ ഏരിയ എല്ലുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡൻസ് ഡെഫിനറ്റ്ലി ദർ ആർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ആർ കമ്മിങ് ഫ്രം കേരള ടു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ്. അപ്പൊ ഈ ഏജൻസീസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. നൗ ദേ ആർ മൂവിങ് മോർ ടുവേർഡ്സ് ദ സൗത്ത്. പക്ഷെ ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, ദി ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ആർ ലുക്കിംഗ് ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. നമ്മുടെ കേരളത്തിൽ പെർഹാപ്സ് വി ഹാവ് നോട്ട് റിയലി ക്യാപിറ്റലൈസ് ദാറ്റ്. അതായത് കേരളത്തിലെ ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് സെപ്പറേറ്റ് ചെയ്യേണ്ട സമയമായി. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ. അതേപ്പറ്റി ഇന്ത്യയിലാകെ മൊത്തത്തിൽ അതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടായിരുന്നു. ദ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ സഫറിംഗ് ഫ്രം ക്വാളിറ്റി. അതായത് ഒരുപാട് പ്രോളിഫറേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജസ്. ഇപ്പൊ കേരളത്തിൽ തന്നെ എന്റെ അറിവിൽ ഒരു 65-70 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിന്റെയൊക്കെ ക്വാളിറ്റി ഇസ് എ ബിഗ് ഇഷ്യൂ. അതിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അതേപ്പറ്റി കുറെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ മിനിസ്റ്റർ ഓഫ് സയൻസ് ചോദിച്ചു, ഹൗ ഡസ് ഓസ്ട്രേലിയ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് പഠിക്കാനും പറ്റും, അതേമാതിരി നടപ്പാക്കാനും പറ്റും എന്നുള്ളതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു.
പ്രൊഫസർ കദംബോട്ട് സിദ്ദിഖ്, വളരെയധികം നന്ദി ഈ വിഷയത്തെക്കുറിച്ച് SBS മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക് യു വെരി മച്ച് ഡെലീസ്.